بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد على آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نسألك العفو والعافية. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أما بعد، سهودر عليه شيخ الإسلام ابن تيمية رحمه الله أبدأتنا العقيدة الواسطية أنا نعمل بارتشورنا بإذن الله وتوفيقه. إذن نمك إني وعيثان الله ويبقى في الجنة فضل عمن دخل من أهل الدنيا، فينشئ الله لها أقواما فيدخلهم الجنة. ഇതിന് നൂറ്റി ഇരുപതാമത്തെ പേജിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രിന്റിൽ 120 പേജിൽ അതിൽ ഒന്നാമത്തെ ഫഖറ, ഒന്നാമത്തെ പാരഗ്രാഫ്, അതിൽ ഷഫാഅത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖിയാമത്ത് നാളിൽ ചെയ്യുന്ന ഷഫാഅത്തിനെ കുറിച്ചുള്ള അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം ആണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. അതുപോലെ ബാക്കിയുള്ള നബിമാരും മുഅ്മിനുകളും മലക്കുകളുമെല്ലാം അവരുടേതായ ഷഫാഅത്ത് ശുപാർശ നിർവഹിക്കും എന്നും നമ്മൾ പറഞ്ഞു. അതിനുശേഷം ശൈഖുൽ ഇസ്ലാം പറയുന്നു, വയബ്ഖാ ഫിൽ ജന്നതി ഫദ്ലുൻ, സ്വർഗത്തിൽ ആളുകൾ എല്ലാവരും പ്രവേശിച്ചതിനു ശേഷം എത്രത്തോളം പാപികൾ പോലും നരകശിക്ഷ അനുഭവിക്കേണ്ടി വന്ന പാപികൾ പോലും അവസാനം സ്വർഗത്തിൽ എത്തിയതിനു ശേഷം ജഹന്നമിൽ കിടന്നെരിഞ്ഞ ആളുകൾ, അതുകൊണ്ട് തന്നെ അവർക്ക് ജഹന്നമിയൂൻ എന്ന് പേരുണ്ടാകുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ജഹന്നമിയൂൻ, ജഹന്നമിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തി അവസാനം സ്വർഗത്തിൽ എത്തിക്കുന്ന ആളുകൾ, അവരിൽ അവസാനമായി കയറുന്ന ആളുടെ ഹദീസ് പോലും ഏതൊരു മുഅ്മിനെയും അവന് സ്വർഗത്തോടുള്ള ആഗ്രഹം അത് അവന്റെ കൽബിൽ നന്നായി നിലനിർത്തുവാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, നമ്മളത് വിശദീകരിക്കുന്നില്ല. സ്വർഗത്തിന് മുന്നിലുള്ള മാ ഉൽ ഹയാ എന്ന നദിയിൽ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളെ മുക്കി പുറത്തേക്കെടുക്കും. അദ്ദേഹം അപ്പോൾ കരിക്കട്ടയായിരുന്നതിനു ശേഷം നല്ല ശരീരമായി തീരും, എന്നിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തുമാണ്. പക്ഷേ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ദർജകൾ, സ്വർഗത്തിലെ പദവികൾ അള്ളാഹുവിന്റെ അതിലനുസരിച്ചാണ്, നീതി അനുസരിച്ചാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല. സ്വർഗപ്രവേശനം, അവിടെ പ്രവേശനം ലഭിക്കുക എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ ഫദ്ലാണ്. അത് അതിന് യോഗ്യതയില്ലാത്ത അഥവാ അമലുകൾ കൊണ്ട് അതിന് യോഗ്യതയില്ലാത്ത ആളുകൾക്കും അത് ലഭിക്കും അള്ളാഹുന്റെ ഫദ്ലു കൊണ്ട്. അവൻ തൗഹീദുള്ളവനാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ അവനിൽ നിന്ന് സംഭവിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അമൽ അതിന് ഇവാദല്ല, അഥവാ പകരമല്ല. അമൽ അതിന്, പ്രവർത്തനം അതിന് കാരണം മാത്രമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവൻ പ്രവേശിക്കും. അള്ളാഹു വഈദ്, അത് എല്ലായ്പ്പോഴും നടപ്പിലാക്കണമെന്നില്ല, എന്നാൽ വഅദ് അള്ളാഹു നടപ്പിലാക്കും. അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ടോ, അത് കിട്ടുക തന്നെ ചെയ്യും, സംശയമല്ല. പക്ഷെ താക്കീദുകൾ, ശിക്ഷയുണ്ട്, അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞത് അള്ളാഹു ചിലർക്ക് പൊട്ടെന്ന് വെച്ചേക്കും. വാഗ്ദാനം പാലിക്കാതിരിക്കുക എന്നത് മോശമായ സ്വഭാവമാണ്. വാഗ്ദാനം പാലിക്കലാണ് നല്ല സ്വഭാവം. എന്നാൽ ശിക്ഷ നൽകും എന്ന് നമ്മൾ പറഞ്ഞ് അത് ഒഴിവാക്കി കൊടുക്കലാണ് നല്ല സ്വഭാവം. ചില സന്ദർഭങ്ങളിൽ എല്ലായ്പ്പോഴും ഒഴിവാക്കി കൊടുക്കാത്താൽ ശരിയാവുകയില്ല. അപ്പൊ ശിക്ഷ, വഈദ്, അത് എപ്പോഴും പാലിക്കണമെന്നില്ല, വഴുതെപ്പോഴും പാലിക്കണം, വാഗ്ദാനം എപ്പോഴും പാലിക്കണം. പക്ഷേ താക്കീദുകൾ, എന്നെ അങ്ങനെ ചെയ്താളിയും ഇങ്ങനെ ആക്കിക്കളയും, എന്നത് അത് സംഭവിച്ചാലും പോട്ടെ എന്ന് വെച്ചേക്കുക ചില സമയത്ത് ഖൈറാണ്. ചില ആളുകൾ അതുകൊണ്ട് നന്നായേക്കും. ചില കുട്ടികളൊക്കെ അങ്ങനെ അങ്ങനെ അടിച്ചടിച്ച് എത്ര അടിച്ചിട്ടും നേരെ ആവാത്ത ചില കുട്ടികൾ ചിലപ്പോൾ ചില അഫു കൊണ്ട് ചില സമയത്തുള്ള പോട്ടേന്ന് വെക്കൽ കൊണ്ട് സാരല്ല എന്ന് പറയല് കൊണ്ട് നന്നായ ഇത് ഒരുപാട് കാണാൻ സാധിക്കും. അല്ല, പലരും അങ്ങനെയാണ് നന്നാവുക. അല്ലാഹു തആല ആലം. അങ്ങനെ സ്വർഗത്തിൽ അവസാനത്തെ ആളുകളും പ്രവേശിച്ചു കഴിഞ്ഞാലും വയബ്ഖാ ഫിൽ ജന്നത്തി ഫദ്ലുൻ, സ്വർഗത്തിൽ ഫദ്ല് ബാക്കിയാകും. ഫദ്ല് എന്നാൽ ബാക്കി എന്നാണ് ഇതിന്റെ അർത്ഥം. അവശിഷ്ടം എന്നതിനും ഫദ്ൽ എന്ന് പറയും. ഇമാം ബുഖാരി കിതാബു സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഇൽം എന്ന അധ്യായത്തിൽ രണ്ടു തവണ ഫദ്ലുൽ ഇൽം എന്ന ബാബ് കൊണ്ടുവന്നു എന്ന തലക്കെട്ട് വന്നു. ഒരിടത്തർത്ഥം ഇൽമിന്റെ ശ്രേഷ്ഠത എന്നും വേറൊരിടത്ത് അർത്ഥം ഇൽമിന്റെ ബാക്കി എന്നുമാണ്. ഇൽമിന്റെ ബാക്കി എന്ന അധ്യായത്തിന് കീഴിൽ കൊണ്ടുവന്ന ഹദീസ് റസൂലുള്ള അലൈഹി വസല്ലം കണ്ട ഒരു സ്വപ്നമാണ്. റസൂലുള്ള ഒരു പാല് കുടിച്ചു, എന്നിട്ട് ബാക്കി ഉമറിന് കൊടുത്തു. അപ്പൊ സ്വപ്നം കണ്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, എന്താണ് നബി ഫമ ഔവൽത യാ റസൂലുള്ളാഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ഇൽമാണ്. അപ്പൊ അത് ഇൽമിന്റെ ബാക്കി എന്നർത്ഥത്തിലാണ്. അതുപോലെ ഇവിടെ വയബുഖ സ്വർഗത്തിൽ അവശേഷിക്കും, വയബുഖ ഫിൽ ജന്നത്തി സ്വർഗത്തിൽ അവശേഷിക്കും ഫബ്രുൻ ബാക്കി ഭാഗം. അമ്മൻ ദഖല മിൻ അഹ്ലി ദുനിയ, അതിലേക്ക് ദുനിയാവിലെ ആളുകൾ പ്രവേശിച്ചതിന് ശേഷവും സ്വർഗം ബാക്കിയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ആകട്ടെ സ്വർഗവും നരകവും നിറക്കുമെന്ന് അവൻ ഏറ്റിട്ടുള്ളതാണ്. സ്വർഗത്തെയും നരകത്തെയും അല്ലാഹു നിറക്കും. നരകം അതിലുള്ള ആളുകളെ അതിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ യൗമ യഖൂലു ലിജഹൻ യൗമ നഖൂലു യഖൂൽ, സ്വർഗ നരകത്തിനോട് അല്ലാഹു ചോദിക്കും ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകം ചോദിക്കും ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നരകത്തിൽ ആളുകൾ എറിയപ്പെട്ടാൽ അത് വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും റബ്ബിനോട്, ഹൽമിൻ മസീദ് ഹൽമിൻ മസീദ്, ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന്. അവസാനം ഹത്തായ റഹ്മാനു ഖദമഹു, റഹ്മാനായ റബ്ബ് അവന്റെ ഖദം അവന്റെ കാൽപാദം നരകത്തിനുമേൽ വെക്കും വരേക്കും. അള്ളാഹുവിന്റെ ഖദം എന്നത് നാം അള്ളാഹുവിന്റെ സിഫത്താണ്, അതവന്റെ വിശേഷണമാണ്. നാം അതുപോലെ വിശ്വസിക്കുന്നു, ഒരു പടപ്പിന്റേതും പോലെയല്ല, അള്ളാഹുവിന്റെ ജലാലത്തിനും ആളമത്തിനും യോജിച്ച രൂപത്തിൽ. അപ്പോൾ നരകം അത് ചുരുണ്ടുകൂടും, പയൻസവി അത് ചുരുണ്ടുകൂടും, എന്നിട്ട് മതി മതി എന്ന് പറയും. എന്നാൽ സ്വർഗം എങ്ങനെയാണ്? സ്വർഗത്തിൽ അതിന്റെ ആളുകൾ ദുനിയാവിലുള്ള ആളുകൾ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാലും സ്വർഗം ബാക്കിയുണ്ടാകും, സ്വർഗം ബാക്കിയുണ്ടാകും. അത്രയും വിശാലമാണ് സ്വർഗം. അർദുഹ സമാവാതു വൽ അർദ്, അതിന്റെ വിസ്താരം ആകാശഭൂമികളുടെ വിസ്താരമാണ്. നസ്അലുല്ലാഹൽ ജന്ന വനഊദു ബിഹി മിനന്നാർ, അത് വളരെ വിശാലമാണ്. അങ്ങനെ സ്വർഗത്തിന്റെ ആളുകൾ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും അത് ബാക്കിയുണ്ടാകും. അപ്പോൾ അള്ളാഹു എന്താണ് ചെയ്യുക? ഹദീസിൽ വന്നതാണ്, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, അള്ളാഹു വളർത്തിക്കൊണ്ടുവരും, അവൻ പടച്ച് വലുതാക്കി കൊണ്ടുവരും. അക്വാമൻ ചില ആളുകളെ, ഫയുദ്ഖിലുഹുമുൽ ജന്ന, എന്നിട്ട് അവൻ അവരെ സ്വർഗത്തിൽ പ്രവേശിക്കും. ദുനിയാവിന്റെ ആളുകൾ, ദുനിയാവിൽ ജീവിച്ചിരുന്നിട്ടില്ലാത്ത ആളുകൾ, ദുനിയാവിൽ ജീവിച്ചിരുന്നിട്ടില്ലാത്ത ആളുകൾ, അതിനുവേണ്ടി അള്ളാഹു ചിലരെ പടക്കും. എങ്ങനെയുള്ളവരാണ് അവർ, അവരുടെ രൂപം എങ്ങനെയാണ്, അവരുടെ വിശേഷണം എങ്ങനെയാണ്, അള്ളാഹു തആല ആലം, അള്ളാഹുവിനാണ് അറിയുക. അവൻ അതിനുവേണ്ടി ചില ആളുകളെ പടക്കുന്നതാണ്, എന്നിട്ട് അവരെ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ മുഅ്മിനുകൾ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച അവസാനത്തെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവർക്ക് തോന്നുക സ്വർഗം നിറഞ്ഞു എന്ന്, അവിടെ സ്ഥലമില്ല എന്നാണ് അവർക്ക് കണ്ടാൽ തോന്നുക. പക്ഷെ അള്ളാഹു കണ്ണെത്താത്ത ദൂരത്തോളം അവർക്ക് സാമ്രാജ്യം നൽകുകയാണ്. കണ്ണെത്താ ദൂരത്തോളം അവരുടെ മണിമന്ദിരങ്ങൾ, അവരുടെ ഇണകൾ, അവർക്ക് വേണ്ട തോട്ടങ്ങൾ, ഇതെല്ലാം അള്ളാഹു അവസാനത്തെ ആളുകൾക്ക് വരെ നൽകുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കൂട്ടത്തിൽ പറഞ്ഞു, അള്ളാഹുവാണ് നിങ്ങളിൽ ഒരാൾ തന്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് എങ്ങനെയാണോ, ആർക്കെങ്കിലും അവനോ എന്റെ വീട് വേറെ ആളുകൾ പറഞ്ഞിരുന്നോ? ഞങ്ങളുടെ വീട് ഇതാണ് കേട്ടോ, ഞങ്ങളുടെ വീട് ഇവിടെയാണ്, അതിലേ ചെന്ന് അതിലേ കയറുക എന്ന് ആരെങ്കിലും പറഞ്ഞിരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എത്രത്തോളം ദുനിയാവിൽ നിങ്ങൾക്ക് അവനവന്റെ വീടുകൾ അറിയാം, അതിനേക്കാളും നന്നായി സ്വർഗവാസികൾക്ക് അവരുടെ സ്ഥലങ്ങൾ അറിയാം. ആദ്യമായി കയറുമ്പോൾ ആരോടും ചോദിക്കാതെയാണ് അവർ അവരുടെ മൻസിലുകളിലേക്ക് ചെല്ലുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ ഫദ്ലും അവന്റെ നിഅമത്തുമാണ്. ഇനി ഷൈഖുൽ ഇസ്ലാം പറയുന്നു, വഅസ്നാഫു മാ തതദമ്മനുഹു ദാറുൽ ആഖിറതു മിനൽ മിനൽ ഹിസാബ് വസ്സവാബ് വൽ ഇഖാബ് വൽ ജന്നതി വൽ നാർ وتفاصيل ذلك مذكوره في الكتب المنزله من السماء واصنافه انغ ما تتضمنه الدار الاخره اخره دار الاخره ادوا പരലോക ഭവനം ഉൾക്കൊള്ളുന്ന ഇനങ്ങൾ എന്തിൻ്റെയൊക്കെ ഇനങ്ങൾ من الحساب والثواب والعقاب حساب വിചാരണയുടെ ഇനങ്ങൾ പല രൂപത്തിലുണ്ട്. ചോദ്യം ചെയ്യലും അമലുകൾ തൂക്കി നോക്കലും അമലിന്റെ കിതാബുകൾ കാണിക്കലും എല്ലാം ഇതിന്റെ എല്ലാം ഇനങ്ങൾ വിശദാംശങ്ങൾ. വസ്തവാബി പ്രതിഫലത്തിന്റെ വിശദാംശങ്ങൾ, സ്വർഗത്തിലുള്ള സുഖങ്ങളുടെയും അവിടുത്തെ സൗകര്യങ്ങളുടെയും വിശദാംശങ്ങൾ. വല്ല ഏകാബി ശിക്ഷയുടേതും ഇനങ്ങൾ, നരകത്തിലെ ശിക്ഷയുടെ വിശദാംശങ്ങൾ, പല പല ശിക്ഷകൾ ഇതിനെക്കുറിച്ചൊക്കെ. അതുപോലെ വൽ ജന്നത്തി വന്നാർ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള അസ്നാഫ് ഇനങ്ങൾ. വ തഫാസീലു ദാലിക അതിന്റെ വിവരിക്കപ്പെട്ട കാര്യങ്ങൾ. മദ്കൂറത്തുൻ പറയപ്പെട്ടവയാണ്, ഫിൽകുതുബിൽ മുനസ്സലത്തി മിനസ്സമ, ഫിൽകുതുബി കിതാബുകളിൽ അൽ മുനസ്സലത്തി മിനസ്സമ, മുകളിൽ നിന്ന് ഇറക്കപ്പെട്ട കിതാബുകളിൽ. ഇതൊന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു നബി എല്ലാ നബിമാർക്ക് കൊടുത്ത കിതാബുകളിലും ഈ വിശദാംശങ്ങളുണ്ട്, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഹിസാബിനെ കുറിച്ചും അതുപോലെ സവാബിനെ കുറിച്ചും ഇഖാബിനെ കുറിച്ചുമെല്ലാം കിതാബുകളിൽ മാത്രമല്ല. വൽ അസാറത്തി മിനൽ ഇൽമിൽ മഅ്സൂറത്തി അനിൽ അംബിയ, വൽ അസാറത്തി അസറുകളിൽ അഥവാ വഴിവഴി വഴിക്ക് വഴിയായി കിട്ടിയ പാരമ്പര്യമായി പരമ്പര പരമ്പരയായി കിട്ടിയ മിനൽ ഇൽമി അറിവിൽ നിന്ന്, അൽ മഅ്സൂറത്തി അനിൽ അംബിയ നബിമാരിൽ നിന്ന് മഅ്സൂറായി വന്ന, നബിമാരിൽ നിന്ന് അസർ അസറായി വന്ന, അവരിൽ നിന്ന് പരമ്പരയായി വന്ന അസറുകളിൽ ഇൽമുകളിൽ ഈ കാര്യം വന്നിട്ടുണ്ട്, എല്ലാ നബിമാരിൽ നിന്നും എല്ലാ നബിമാരിൽ നിന്നും. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളും അഹ്ലുൽ കിതാബ് യഹൂദികളും നസ്രാനികളും എല്ലാം പരലോകത്തിൽ അവർ ജുംലതൻ പൊതുവെ വിശ്വസിക്കുന്നവരാണ്, പൊതുവെ അവരതിൽ വിശ്വസിക്കുന്നവരാണ്. പരലോകമുണ്ട്, അള്ളാഹു ഖൈറിന്റെ ആളുകളെ രക്ഷിക്കുകയും തെറ്റിന്റെ ആളുകളെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് എന്ന കാര്യം ജുംലതൻ പൊതുവെ അംഗീകരിക്കുന്നവരാണ് അവരും. വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും വിശദാംശങ്ങൾ, ഹഖിനെ പലതും അവർ നിഷേധിക്കുകയും ബാത്തിലിൽ പലതും അവർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വിശ്വസിക്കുന്നു. വഫിൽ ഇൽമിൽ മൗറൂസി അൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദാലിക മാ യഷ്ഫി വയക്ഫി ഫമൻ ഇബ്തഗാഹു വജദ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വഫിൽ ഇൽമി അൽ മൗറൂസി അൻ മുഹമ്മദിൻ സല്ലല്ലാഹു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗറൂസായി വന്ന ഇൽമിൽ, നബിയിൽ നിന്ന് നമുക്ക് അനന്തരമായി കിട്ടിയ ഇൽമിൽ അഥവാ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും, റസൂലുള്ളാഹി നമുക്ക് മൗറൂസാണെന്ന് ഖുർആനും സുന്നത്തും, ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും ഇതിനുണ്ട്. മിൻ ദാലിക ആ വിഷയത്തിൽ അഥവാ പരലോകത്തെ കുറിച്ചുള്ള കാര്യങ്ങളിൽ, മയഷി വയക്ഫി അഥവാ ഷാഫിയൻ കാഫിയൻ, ഷാഫിയൻ കാഫിയൻ മയഷി വയക്ഫി ശിഫ നൽകുന്നത്, നമുക്ക് ശമനം നൽകുന്നത് കൽബിലുള്ള സംശയങ്ങൾക്കും അതുപോലെ കൽബിലുള്ള ശങ്കകൾക്കും ശിഫ നൽകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ നമുക്ക് ഇൽമു വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. വയക്ഫി മതിയായതും, മതിയായതും വന്നിട്ടുണ്ട്, ഇനി വേറെ നമുക്ക് ആവശ്യമില്ല ആ കാര്യത്തിൽ. ഫമനിബ്തഖാഹു ആരത് അന്വേഷിച്ചുവോ വജദഹു അവനത് കാണുന്നതാണ് ഖുർആനിലും സുന്നത്തിലും. അത് നമ്മൾ ഓരോരുത്തരും ധാരാളമായി അന്വേഷിക്കുകയും വായിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ഏത് പരലോകത്തെക്കുറിച്ച് അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഖുർആനിലും സുന്നത്തിലും വന്നത്, നരകത്തിലെ വ്യത്യസ്തങ്ങളായ ശിക്ഷയെക്കുറിച്ച്, സ്വർഗത്തിലെ വിഭിന്നങ്ങളായ നല്ല നല്ല വ്യത്യസ്തമായ സുഖങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ, ഖുർആനിൽ ആദ്യ സംബന്ധമായ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംബന്ധമായ ഹദീസുകൾ നമ്മൾ നന്നായി പഠിക്കണം. അതിനുവേണ്ടി പണ്ഡിതന്മാർ പ്രത്യേകം കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട് തർഗീബ് തർഹീബ് എന്ന വിഷയത്തിൽ. അത്തർഗീബ് വത്തർഹീബ് എന്ന പേരിൽ തന്നെ ഇമാം അൽ മുൻദിരി റഹിമഹുള്ള ഒരു ഹദീസിന്റെ കിതാബ് തന്നെ എഴുതിയിരിക്കുന്നു. അതുപോലെ കിതാബ് റിഖാഖ് എന്നൊക്കെ പറയും ആ വിഷയങ്ങൾ, അഥവാ നമ്മെ സ്വർഗം പറഞ്ഞ് മോഹിപ്പിക്കുകയും നരകത്തെ കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, അത് നാം വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ഈമാൻ നന്നായി നിലനിൽക്കുവാൻ, ഹറാമുകളിൽ നിന്ന് നാം വിട്ടുനിൽക്കുവാൻ. ചില ആളുകൾ പറയുന്നു, അത് ചില ആളുകൾ അതിനൊക്കെ പരിഹസിക്കുന്നു. ഏതൊക്കെ തോന്നിവാസി പരിഹസിച്ചാലും ശരി, നമുക്കത് വേണ്ടതാണ്, നമുക്കത് വേണ്ടതാണ്. ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അള്ളാഹുവിന്റെ സ്വർഗത്തിലും അവനൊരുക്കി വെച്ച നരകത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾ, അവരുടെ ബാഹിർ എത്ര നന്നായാലും ശരി, അവരുടെ ബാത്തിൻ പടുമോശമായിരിക്കും. അവരുടെ പുറമേക്കുള്ളത് അവരുടെ വാക്ചാതുര്യം അവരുടെ വ്യക്തിത്വവും ഒക്കെ എത്ര ആളുകൾക്ക് മുന്തിയതായി തോന്നിയാലും മനസ്സിലാക്കിക്കോളൂ, അള്ളാഹുവിനെ ഭയമില്ലാത്തവൻ, സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമില്ലാത്തവൻ, അവന്റെ മാന്യതയും അവന്റെ നല്ല വ്യക്തിത്വവും ഒക്കെ പുറമേക്ക് മാത്രമാണ്. ആളുകൾക്ക് വേണ്ടിയാണത്, റബ്ബിനു വേണ്ടിയല്ല, റബ്ബിനു വേണ്ടിയല്ല. ഇതിലൊക്കെ വിശ്വാസമുള്ളങ്ങൾ മുസ്ലിങ്ങളാണല്ലോ തോന്നിവാസികൾ കൂടുതലും എന്ന് ആളുകൾ പറഞ്ഞാലും ശരി, സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമുള്ളവൻ നന്നായാൽ അതാണ് നന്നാവൽ. അല്ലാത്തവൻ പുറമേക്ക് എത്ര നന്നായാലും ശരി, അത് യഥാർത്ഥത്തിൽ നന്നാവുകയല്ല. മാത്രമല്ല അവന്റെ ഈ മാന്യത അവന് പരലോകത്ത് പ്രയോജനപ്പെടുകയില്ല, അള്ളാഹുവിലും അവന്റെ ദീനിലും വിശ്വസിക്കാത്ത കാലത്തോളം. ഇനി നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ കിതാബിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇനി പറയുന്ന വിഷയം അള്ളാഹുവിന്റെ ഖദാഇനെയും ഖദറിനെ കുറിച്ചുമാണ്. അള്ളാഹുവിന്റെ ഖദാഇനെയും ഖദറിനെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് അത്. ആ വിഷയം നമ്മൾ ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ പലതവണ മുമ്പ് കിതാബ് തൗഹീദിന്റെ ദർസുകളിലും ഈ അഖീദത്തു അൽവാസിത്തിയയുടെ ദർസുകളിലും തന്നെ നന്നായി വിശദീകരിച്ചതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാക്കുകൾ നമ്മൾ വായിച്ചു പോകുന്നു. അതിൽ തന്നെ വിശദീകരണം കാണാം ഇൻഷാ അല്ലാഹ്. അത് വായിക്കുകയാണ് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ് ഇനി ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്. അഹ്ലുസുന്നയുടെ അഖീദയുടെ ഉസൂലുകളിൽപ്പെട്ടതാണ്, മുസ്ലിമീങ്ങളുടെ ഈമാനിന്റെ ഉസൂലുകളിൽപ്പെട്ടതാണ് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞതുപോലെ, അൽ ഈമാനു തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എണ്ണി പഠിക്കുന്ന ആ ഈമാൻ കാര്യം പറഞ്ഞതുപോലെ ഈമാന്റെ ഉസൂലുകൾ ആറെണ്ണമാണ്. ഒന്നൽ ഈമാനു ബില്ലാഹ് അല്ലാഹുവിലുള്ള ഈമാൻ, രണ്ടൽ ഈമാനു ബിൽ മലായിക മലക്കുകളിലുള്ള ഈമാൻ മലക്കുകളിലുള്ള വിശ്വാസം, മൂന്ന് അൽ ഈമാനു ബിൽ കുതുബ് അല്ലാഹുവിന്റെ കിതാബുകളിലുള്ള ഈമാൻ, നാല് അൽ ഈമാനു ബിർ റുസുൽ അല്ലാഹുവിന്റെ റസൂലുകളിലുള്ള ഈമാൻ, അഞ്ച് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ പരലോകത്തിലുള്ള ഈമാൻ, ആറാമത്തെ അൽ ഈമാനു ബിൽ ഖദരി ഖൈരി വശർരി അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം അതിലെ ഖൈറിലും ഷർറിലും. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, നന്നായി ശ്രദ്ധിക്കുക, അല്ലമലില്ലാഹു വയ്യാക്കും وتؤمن الفرقة الناجية أهل السنة والجماعة بالقدر خيره وشره وتؤمن بشوزيكون الفرقة الناجية ركشبطت ككشي أدوى أهل السنة والجماعة أهل السنة والجماعة نبي صلى الله عليه وسلم صحابة لأي مارغة لسنجريكنا آلغل أدان يدارت إسلام عند مارغم أهل السنة ينال الفرقة الناجية ينال سلفية ينال أدور بودية دينة وبودية مذهب والا മറിച്ച് ദീനുല്ലാഹി നഖി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അത് മാത്രമാണത്. ഈ മദ്ഹബിലുള്ള ഈ യഥാർത്ഥ ഇസ്ലാമിലുള്ള ആളുകൾ വിശ്വസിക്കുന്നു ബിൽ ഖദരി അല്ലാഹുവിന്റെ ഖദറിൽ അല്ലാഹുവിന്റെ നേരത്തെയുള്ള തീരുമാനത്തിലും അവന്റെ വിധിയിലും അവന്റെ കണക്കിലും ഖൈരിഹി വശർരിഹി അതിലെ ഖൈറിലും ഷർറിലും അതിലെ ഖൈറിലും ഷർറിലും വൽ ഈമാനു ബിൽ ഖദരി അല ദറജത്തൈൻ ഖൈറന്നാൽ നന്മ ഷർറന്നാൽ തിന്മ. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ തീരുമാനം ഒന്നും ആത്യന്തികമായി ഷർറല്ല, മറിച്ച് അത് ബിന്നിസ്ല ആപേക്ഷികമായി മാത്രമേ ഷർറാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് അവന്റെ എല്ലാ പടപ്പിനു പിന്നിലുമുണ്ട്. ഇബ്ലീസിന് അവൻ പഠിച്ചതിന് പിന്നിൽ പോലും അവന്റെ ഹിക്മത്തുണ്ട്. അള്ളാഹുവിന്റെ അതിമഹത്തായ യുക്തിയുണ്ട്. അള്ളാഹുവിന് ചില മഹത്തായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അതിന്റെ പിന്നിലുണ്ട്. നമ്മൾ അവനനുസരിക്കാൻ പാടില്ലെന്ന് അള്ളാഹു നമ്മോട് വിലക്കിയിരിക്കുന്നു. അള്ളാഹു അവനെ ശപിക്കുകയും ആട്ടിയകറ്റുകയും ചെയ്തിരിക്കുന്നു. അതിനു പിന്നിലും അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അവൻ റബ്ബാൻ, അവൻ ഒരിക്കലും ദുൽമ് ചെയ്യുകയില്ല. വൽഈമാനു ബിൽ ഖദരി അലാ ദറജതൈൻ, ഷൈഖുൽ ഇസ്ലാം പറയുന്നു വൽഈമാനു ബിൽ ഖദരി, ഖദറിലുള്ള വിശ്വാസം അലാ ദറജതൈനി, രണ്ട് ദറജകളാണ്. രണ്ട് പടവുകളാണ്, രണ്ട് പടവുകളാണ്. ഈ രണ്ട് ദറജയിലും ഈ രണ്ട് പടികളുണ്ട്. ഈ രണ്ട് ദറജകളിലും ഈ രണ്ട് പടികളുണ്ട്. അപ്പൊ ആകെ നാല് മർത്തബകൾ ആണ് ഖദർ. എന്താണത്? ഷൈഖുൽ ഇസ്ലാം പറയും കുല്ലു ദറജത്തിൻ തതദമ്മനു ശൈഇൻ, കുല്ലു ദറജത്തിൻ, എല്ലാ ദറജയിലും അഥവാ രണ്ട് ദറജയിലും തതദമ്മനു, അത് രണ്ടും ഉൾക്കൊള്ളുന്നു, ശൈഇൻ, രണ്ട് കാര്യങ്ങളെ. അതുകൊണ്ടാണ് ചിലപ്പോ നാലെന്നും ചിലപ്പോ രണ്ടെന്നും പറയുന്നത്. അതിൽ വൈരുദ്ധ്യമില്ല, അത് പരസ്പരം യോജിക്കുന്നത് തന്നെയാണ്. ഫദറജത്തുൽ ഊലാ, ഒന്നാമത്തെ ദറജ അള്ളാഹുവിന്റെ ഖദർ, അവന്റെ മുൻകൂട്ടിയുള്ള തീരുമാനം, അവന്റെ വിധി എന്നാൽ അതിലൊന്ന്. ഒന്നാമത്തെ ദറജയിൽ എത്ര കാര്യമുണ്ടാവും? രണ്ടെണ്ണം. രണ്ടാമത്തേതിലും രണ്ട്. ഒന്നാമത്തേത് അൽ ഈമാനു, വിശ്വാസമാണ്. ബി അന്നല്ലാഹ ആലിമ മൽ ഖൽഖു ആമിലൂന ബി ഇൽമിഹിൽ ഖദീം അല്ലദീ ഹുവ മൗസൂഫും ബിഹി അസല വഅബദാ. ഒന്നാമത്തേത് അൽ ഈമാൻ, ഈ വിശ്വാസമാണ്. എന്താണ്? ബി അന്നല്ലാഹ ആലിമ, അല്ലാഹു അറിഞ്ഞിരിക്കുന്നു, അള്ളാഹുവിന് നേരത്തെ അറിയാമെന്ന വിശ്വാസം, അവന്റെ ഇൽമിലുള്ള വിശ്വാസം, നേരത്തെ അവന്റെ ഇൽമ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തിനെ കുറിച്ചുള്ള ഇൽം? മൽ ഖൽഖു ആമിലൂന, എന്താണ് അവന്റെ പടപ്പുകൾ ചെയ്യുക എന്ന്. പടപ്പുകൾ ചെയ്യുന്ന എല്ലാം നന്മയാണോ? അല്ല, മനുഷ്യരും ജിന്നുകളും ആകുന്നവന്റെ പടപ്പുകൾ നന്മയും തിന്മയും ചെയ്യുന്നു. ജിന്നുകളിൽ മുസ്ലിമീങ്ങൾ നന്മയും ചെയ്യുന്നു, എന്നാൽ അവരിലെ പിശാചുക്കൾ തിന്മ മാത്രം ചെയ്യുന്നു. ഇങ്ങനെ പടപ്പുകൾ എന്ത് പ്രവർത്തിക്കുമെന്ന് അള്ളാഹു നേരത്തെ അറിഞ്ഞിരിക്കുന്നു. സവാൻ ഖൈറൻ ഔ ശർറൻ, ഖൈറാകട്ടെ ശർറാകട്ടെ, ആലിമ മൽ ഖൽഖു ആമിലൂൻ ബിഇൽമിഹിൽ ഖദീമി, അള്ളാഹുവിന്റെ ഖദീമായ ഇൽമ മുഖേന, അവന്റെ നേരത്തെ ഉള്ള ഇൽമ മുഖേന. നമ്മൾ ചെയ്തിട്ടുള്ള അറിഞ്ഞതാണോ? അല്ല, ചെയ്യുന്നതിന് മുമ്പേ റബ്ബിനറിയാം. ബിഇൽമിഹിൽ ഖദീം അല്ലദീ ഹുവ മൗസൂഫും ബിഹി, അല്ലദീ ഹുവ, എങ്ങനെയുള്ള ഇൽമാണത്? ഹുവ മൗസൂഫും ബിഹി, അള്ളാഹു ആ വിശേഷണം ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ അവൻ അലീമ് തന്നെ. നേരത്തെ അസല അബദ, അസല അബദൻ എന്ന് പറഞ്ഞാൽ അസലൻ എന്നാൽ മുമ്പേ, അറ്റമില്ലാത്ത മുമ്പേ. അബദൻ എന്ന് പറഞ്ഞാൽ എന്നേക്കും, എപ്പോഴും, അറ്റമില്ലാതെ. കാരണം അവൻ ഔവലാണ്, ആഖിറാൻ, വൽ ഔവലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, അവൻ നേരത്തെയുള്ളവനാണ്, അവന് മുമ്പൊന്നില്ല. അവൻ ആഖിറാൻ, അവൻ അവസാനം വരെ ഉള്ളവനാണ്, അവന് ശേഷമൊന്നില്ല, അവന് ശേഷം എന്നൊന്നില്ല. വൽ ഔവലു വൽ ആഖിർ, അങ്ങനെ നേരത്തെ അവനുള്ള, അവന്റെ ഇൽമെന്ന വിശേഷണം, ആ സിഫത്തിനർഹനാണ്. ആ ഇൽമ കൊണ്ട് അവൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു പടപ്പുകൾ എന്തു ചെയ്യുമെന്ന്. ഈ വിശ്വാസം ഇതാണ് ഈ ഖദറിലുള്ള വിശ്വാസത്തിന്റെ ദറജയിൽ ഒന്നാമത്തേത്. ഒന്നാമത്തെ ദറജയിൽ ഒന്നാമത്തേത്. وعلم جميع احوالهم من الطاعات والمعاصي والارزاق والاجل وعلم اون അറിഞ്ഞിരിക്കുന്നു جميع احوالهم അവരുടെ മുഴുവൻ ഹാലും പടപ്പുകളുടെ മുഴുവൻ അവസ്ഥയും അവർ ഏത് അവസ്ഥയിലായിരുന്നാലും ഏതൊക്കെ അവസ്ഥയിൽ ആയിട്ടുണ്ടവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഉദാഹരണത്തിന് മിന الطاعات അവർ അവനെ അനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തികളും والمعاصي അവൻ അവരെ അവനെ ധിക്കരിച്ച് ചെയ്യുന്ന പ്രവൃത്തികളും അഥവാ അവരുടെ നന്മകളും തിന്മകളും അവർ ചെയ്യുന്നതിന് മുമ്പേ റബ്ബിനറിയാം. വൽ അർസാഖ് വൽ ആജാൽ, അവരുടെ റിസ്ക്കും അവരുടെ ആയുസും, അവരുടെ ഓരോരുത്തരുടെയും റിസ്ക്കും അല്ല നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അവൻ അറിഞ്ഞിട്ടുണ്ടെന്ന വിശ്വാസം. അതുപോലെ അവരുടെ ആയുസ് റബ്ബിന് നേരത്തെ അറിയാം. നമ്മൾ തിന്നതിന് ശേഷമല്ല അള്ളാഹു അറിയുന്നത്, നമ്മൾ മരിച്ചതിന് ശേഷമല്ല അള്ളാഹു അറിയുന്നത്, നേരത്തെ അറിയാം. ഇതാണ് ഖദറിലുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ദർജയിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് സുമ്മ കതബല്ലാഹ്, പിന്നെ അള്ളാഹു എഴുതി, അള്ളാഹു എഴുതിയിട്ടുണ്ട് ഇതെല്ലാം. റബ്ബ് സുബ്ഹാനഹു വതആല എഴുതിയിട്ടുണ്ട്. എവിടെയാണ് എഴുതിയത്? ഫിൽ ലൗഹിൽ മഹ്ഫൂദി, ഫിൽ ലൗഹിൽ മഹ്ഫൂദി, മഹ്ഫൂദായ ലൗഹിൽ, അതിനെയാണ് ഉമ്മുൽ കിതാബ് എന്ന് പറയുക. അവൻ ഒരു ലൗഹ് കടച്ചിട്ടുണ്ട്. ലൗഹ് എന്നാൽ ഒരു ഫലകം. കുട്ടികൾ എഴുതുന്ന സ്ലേറ്റിന് അറബിയിൽ എന്ത് പറയും? ലൗഹ്. അത് അവരുടെ ലൗഹാണ്. അള്ളാഹുവിന് ലൗഹുണ്ട്. അവന്റെ ലൗഹ ഒരു പടപ്പിന്റേതും പോലെയല്ല. നമ്മൾ ആരുടെയും കയ്യിലുള്ളത് പോലെയല്ല. അവന്റെ ഒരു പടപ്പാണ് ലൗഹ്. അവന്റെ സിഫത്തല്ല, അവന്റെ ഒരു പടപ്പാണ് ലൗഹുൽ മഹ്ഫൂദ്. അള്ളാഹുവിന്റെ അവൻ പടച്ച ലൗഹ് എന്നാൽ അതിന്റെ രൂപം നമുക്കറിയില്ല. അത് മഹ്ഫൂദാണ്. മഹ്ഫൂദ് എന്നാൽ ഹിഫ്ളാക്കപ്പെട്ടതാണ്, സൂക്ഷിക്കപ്പെട്ടതാണ്. അതിലുള്ളത് മാറുകയില്ല, അതിലുള്ളത് ആർക്കും തിരുത്താൻ സാധിക്കുകയില്ല. അതാണ് ലൗഹുൽ മഹ്ഫൂദ്. يمحو الله ما يشاء ويثبت عنده ام الكتاب. الله سبحانه وتعالى പറയുന്നു, അവൻ ഉദ്ദേശിക്കുന്നവൻ മായ്ക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവൻ നിലനിർത്തുന്നു. عنده ام الكتاب, അവന്റെ അരികിലാണ് ഉമ്മുൽ കിതാബ് ഉള്ളത്. അതിലുള്ളത് മാറ്റമില്ല. എന്നാൽ ഈ എഴുത്ത് മാത്രമാണോ ഉള്ളത്? വേറെയും എഴുത്തുകളുണ്ട്. വർഷത്തേക്കുള്ളതുണ്ട്, ദിവസത്തേക്കുള്ള ആമലുകൾ രേഖപ്പെടുത്തുന്നതുണ്ട്. അതുപോലെ ഓരോ കുഞ്ഞിന്റെയും ഗർഭപാത്രത്തിൽ മലക്കുകൾ എഴുതുന്ന വേറെയുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിനോട് യോജിക്കുന്നതാണ്, യോജിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നേരത്തെ നാം എന്ത് ചെയ്യുമെന്ന് എഴുതി വെച്ചതും നമ്മുടെ കൂടെയുള്ള മലക്ക് എഴുതി വെച്ചതും അതും ഇതുമെങ്ങാനും ഒത്തുനോക്കിയിരുന്നുവെങ്കിൽ ഒരു ഹർഫിന് പോലും വ്യത്യാസം ഉണ്ടാവുമായിരുന്നില്ല. അതും ഇതും തമ്മിൽ ഒത്തുനോക്കിയാൽ ഒരു ഹർഫിന് പോലും വ്യത്യാസം വരികയില്ല. അത് ആ എഴുതിയതെ ആരും ചെയ്യുകയുള്ളൂ, ആരും സമ്പാദിക്കുകയുള്ളൂ, ആരും അതിനനുസരിച്ച് ജീവിക്കുകയുള്ളൂ, മരിക്കുകയുള്ളൂ. അപ്പൊ അള്ളാഹു എഴുതിയിരിക്കുന്നു ലൗഹുൽ മഹ്ഫൂദിൽ, ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയത്? മഖാദീർ അൽ ഖലായിഖി, പടപ്പുകളുടെ മഖാദീർ, അവരുടെ കണക്കുകൾ, അവരുടെ എല്ലാ ഖദറും അള്ളാഹു എഴുതിയിരിക്കുന്നു. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, അപ്പൊ ഇതാണ് കിതാബത്താണ് രണ്ടാമത്തെ, ഒന്നാമത്തെ ദർജയിലെ രണ്ടാമത്തെ കാര്യം. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഔവലു മാ ഖലഖ അല്ലാഹുൽ ഖലം, അല്ലാഹു ഖലമിനെ ആണ്, അല്ലാഹു ഖലമിനെ ആദ്യം പടച്ചപ്പോൾ, ഫഖാല ലഹു, അതിനോട് പറഞ്ഞു, ഉക്തുബ്, എഴുതുക. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അല്ലാഹു ആദ്യം പടച്ചത് അവന്റെ ഖലമിനെയാണ് എന്ന്, അവന്റെ ഖലം അവന്റെ എഴുതാനുള്ള പേനയാണ് എന്ന്. എന്നാൽ മറ്റു ചില ഹദീസുകളിൽ അള്ളാഹു അവന്റെ അർശാണ്, അവന്റെ സിംഹാസനമാണ് ആദ്യം പടച്ചത് എന്നും ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് വായനയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അതിൽ കാണാം. അതായത് ആ ഹദീസ് രണ്ടു രൂപത്തിൽ വായിക്കാം. അതായത് ഒന്ന്, അള്ളാഹു ആദ്യമായി ഖലമിനെ പടച്ചപ്പോൾ അതിനോട് പറഞ്ഞു നീ എഴുതുക എന്നും, അള്ളാഹു ആദ്യമായി പടച്ചത് ഖലമിനെയാണ് എന്നിട്ട് അതിനോട് എഴുതാൻ പറഞ്ഞു എന്നും വായിക്കാം. രണ്ടു തമ്മിലെ വ്യത്യാസം എന്താ? ഒന്ന്, ഖലമിനെ പടച്ചപ്പോ ആദ്യം അതിനോട് അള്ളാഹു എഴുതാൻ പറഞ്ഞു എന്നാണ് അർത്ഥം. രണ്ടാമത്തേത്, അള്ളാഹു ആദ്യം പടച്ചത് ഖലമിനെയാണ് എന്നാണ്. അള്ളാഹു ആലം, നമുക്ക് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത് അള്ളാഹു ആദ്യം പടച്ച അവന്റെ അർശിനെയാണ് എന്നാണ്. പിന്നീട് അള്ളാഹു ഖലമിനെ പടച്ചപ്പോൾ ആദ്യം അതിനോട് എഴുതാൻ പറഞ്ഞു. അള്ളാഹു തആല ആലം, അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കളിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണിത്. ഔവലു മാ ഖലഖ അല്ലാഹുൽ ഖലം, അള്ളാഹു അവന്റെ ഖലമിനെ പടച്ചപ്പോൾ അതിനോട്, ഫഖാല ലഹു, അതിനോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതുക, നീ എഴുതുക. അള്ളാഹു ഖലമിനെ പടച്ചു, അവന്റെ എഴുതാനുള്ള പേന അതിനെ പടച്ചു. നമുക്കറിയില്ല അതിന്റെ രൂപം എന്താണ്. ഫഖാല, അത് ചോദിച്ചു, മാ അക്തുബ്, അള്ളാഹു ഞാൻ എന്ത് എഴുതണം? ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം സ്വന്തം വക പറയുന്നല്ല, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഖാല ഉക്തുബ്, അള്ളാഹു അതിനോട് പറഞ്ഞു നീ എഴുതുക, മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്താണോ നടക്കുക. കായിൻ എന്നാൽ കാന എന്നതിന്റെ ഫിഅൽ ഫാഇലാണ് കായിൻ, എന്താണോ ആവുക, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്താണോ ആയിത്തീരുക, എന്താണോ സംഭവിക്കുക, അത് എഴുതുക. ഫമാ അസാബ الانسان لم يكن ليخطئ وما اخطاه لم يكن ليصيبه جفت الاقلام وطويت الصحف جفت الاقلام وطويت الصحف شيخ الاسلام പറയുന്നു ഇത് അല്ലാഹു എഴുതിയിട്ടുണ്ട്, അതേ നടക്കുള്ളൂ, അതേ സംഭവിക്കുകയുള്ളൂ. فما اصاب الانسان മനുഷ്യൻ എന്ത് ബാധിച്ചിട്ടുണ്ടോ, എന്തവന് തട്ടിയിട്ടുണ്ടോ, ലം യകുൽ യുഹ്തി അഹു, അതവന ഒരിക്കലും തട്ടാണ്ട് പോകേണ്ടതായിരുന്നില്ല, അവന് ബാധിച്ചത് ഒരിക്കലും ബാധിക്കാതെ പോകേണ്ടതായിരുന്നില്ല, ബാധിക്കേണ്ടത് തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. ഒമ അഹ്തഅഹു, അവന് ബാധിക്കാതെ പോയത്, അവനെ തട്ടാതെ പോയത്, ലം യകുൽ യുസീബഹു, അവനെ ബാധിക്കേണ്ടതായിരുന്നില്ല, അത് ബാധിക്കേണ്ടതായിരുന്നു, അതുകൊണ്ട് തന്നെ അതേ നടക്കുകയുള്ളൂ. ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു തന്റെ മകനെ മരണസമയത്ത്, അദ്ദേഹത്തിന്റെ മരണസമയത്ത് മകനെ വിളിച്ചിട്ട് സഹാബിയായ ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു കൊടുത്ത വസീയത്തിലുള്ളതുപോലെ, മോനെ ഇന്നക ലൻ തജിദ തഅമൽ ഈമാനി ഹത്താ തഅലമ അന്ന മാ അസാബക ലം യകുൽ യുഖ്തിഅക വമാ അഖ്തഅക ലം യകുൽ യുസീബക, മോനെ ഈമാനിന്റെ രുചി അനുഭവിക്കാൻ നിനക്ക് സാധ്യമല്ല, നിനക്ക് വന്നതൊക്കെ നിനക്ക് വരേണ്ടത് തന്നെയാണ്, അതൊന്നും ഇന്നെ തട്ടാതെ പോകേണ്ടതല്ല എന്നും, നിന്നെ തട്ടാതെ പോയതൊക്കെ, നിനക്ക് ബാധിക്കാത്തതൊക്കെ, അതൊന്നും നിന്നെ ബാധിക്കേണ്ടതായിരുന്നില്ല, അതങ്ങനെ പോകേണ്ടത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നത് വരെ നിനക്ക് ഈമാനിന്റെ രുചി അറിയാൻ സാധ്യമല്ല. അപ്പൊ മുസ്ലിമിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണിത്. ഇതൊരിക്കലും മുസ്ലിം ബേജാറിലായിപ്പോകുന്ന, അന്താളിപ്പിലായിപ്പോകുന്ന വിശ്വാസമല്ല. അങ്ങനെ ആരെങ്കിലും ഖദറിൽ അന്താളിപ്പിലായി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്താളിപ്പിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടോ? ഇല്ല, അന്താളിപ്പിന്റെ പടുകുയിലാണ് അവൻ വീണിട്ടുള്ളത്. അതാണ് ഇസ്ലാമിൽ നിന്ന് ഏതെങ്കിലും ഒരു ശുഭത്തിന്റെ പേരിൽ മുർത്തദ്ദായി കാഫറായി പോവുകയും എന്നിട്ട് അത് വലിയ മേന്മയായി പറയുകയും ചെയ്യുന്ന ആളും, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിനെക്കുറിച്ച് ഉച്ച ഉത്തരമില്ല, അതാണ് ഞാൻ ഇങ്ങനെ ആവാൻ കാരണം. എന്നിട്ട് അവൻ ആയതെന്താ, അവന്റെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ഇല്ല, ഉത്തരമില്ലാത്ത ഹയറത്തിന്റെ അന്താളിപ്പിന്റെ പടുകുഴിയിലാണ് അവൻ വീണിട്ടുള്ളത്. ആരാ ഞാൻ പടച്ചത്? അങ്ങനെ ഒരു പടച്ച റബ്ബുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് നീ വിശ്വസിക്കണ്ടെങ്കിൽ അവൻ വെറുതെ പഠിച്ചതാണോ? അവനോടൊന്നും കൽപ്പിച്ചിട്ടില്ലേ, വിരോധിച്ചിട്ടില്ലേ? ആരാണ് എനിക്ക് പറഞ്ഞുതരിക നിനക്ക് ഏതാണ് ഹലാൽ, ഏതാണ് ഹറാം, ഏതാണ് ചെയ്യാൻ പറ്റിയത്, ഏതാണ് അനുവദനീയം, ഏതാണ് തെറ്റ്? ഒക്കെ നമ്മൾ സ്വന്തം ബുദ്ധി അനുസരിച്ച് തീരുമാനിച്ചോളാം. ശരി, നിനക്ക് കൂട്ടിയ തെറ്റാണെന്ന് തോന്നുന്നത് അപ്പുറത്തുള്ളവന് വലിയ നന്മയായിരിക്കും, ഈ നാട്ടിലെ നന്മ വേറൊരുത്തന് വലിയ തിന്മയായിരിക്കും, വേറൊരു നാട്ടിലെ വളരെ മാന്യമായ വേഷം ഈ നാട്ടിലെ നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളാണെന്ന് നീ ചൂരെടുത്തടിക്കും. ആര് തീരുമാനിക്കും ഖൈർ ഏതാണെന്ന്? ആര് തീരുമാനിക്കും ഷർ ഏതാണെന്ന്? മുസ്ലിമീങ്ങൾ യാതൊരു അന്താളിപ്പുമില്ല. അൽഹംദുലില്ലാ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീനാ. നിങ്ങൾക്ക് ഇന്ന് നാം നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ നിഅമത്ത് നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിന്റെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അല്ലാഹു റബ്ബായും ഇസ്ലാമിന്റെ ദീനായും മുഹമ്മദ് നബിയെ മാതൃകാ യോഗ്യനായ റസൂലായും അള്ളാഹുവിന്റെ തിരുദൂതരായും നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. എന്തുവേണം? യഹൂദിയാണ് ഉമർ ബിൻ ഖത്താബിനോട് വന്നിട്ട് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, ഈ ആയത്തെങ്ങാണ് ഞങ്ങൾക്ക് ഇറങ്ങിയിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ ദിവസം ഈദായി കൊണ്ടാടിയാണ്, പെരുന്നാളാക്കിയാണ്. കാരണം സഹോദര, നിനക്ക് റബ്ബ് തന്ന ഏറ്റവും വലിയ ഞാമത്ത് ഇസ്ലാമാണ്. നീ ചിന്തിച്ചോളൂ, പഠിച്ചോളൂ, നീ ആലോചിച്ചോളൂ. അള്ളാഹു നിന്നെ ഇരുട്ടിൽ വിട്ടിട്ടില്ല. നിന്നെ ഏറ്റവും നല്ല ഷറഈൻ, മുഴുവൻ നബിമാർക്കും കൊടുത്തതിൽ വെച്ച് ഏറ്റവും നല്ല ദീനിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ അള്ളാഹു നിനക്ക് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോണ്ട. അള്ളാഹനെ സൂക്ഷിച്ചോളൂ. യാ അയ്യുഹല്ലദീൻ ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമീൻ ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അല്ലാഹുമ്മ തവഫനا മുസ്ലിമീൻ വഅൽഹിഖ്നا ബിസ്സാലിഹീൻ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم زيننا بزينة الإيمان فجعلنا هداة مهتدين. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖദറിന്റെ വിഷയത്തിൽ ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റിയിട്ട് പോയിട്ടുള്ളത് വലിയ അന്താളിപ്പിനാണ്. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസവും സന്തോഷവും ആശ്വാസവും നൽകുന്ന ഈമാനാണ് ഇത്, ഖദറിലുള്ള ഈമാൻ. അവൻ അന്താളിപ്പിലാക്കുന്ന വിശ്വാസമല്ല. അല്ല, ഇനി പറ, നീ ചെയ്യുന്ന പ്രവർത്തനം നീ ചെയ്തതിന് ശേഷം അള്ളാഹു അറിയുക? നീ നിനക്ക് കിട്ടുന്ന റിസ്ക് അതിനുശേഷമാണോ റബ്ബിനറിയുക? എങ്ങനെ ശരിയാകും അത്? ഒരിക്കലുമില്ല. അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അവനെ ഏതൊരു മനുഷ്യനെയും ബാധിക്കാതെ പോയത് അവനെ ബാധിക്കേണ്ടതായിരുന്നില്ല. ജഫത്തിൽ അഖ്ലാമു, പേനകൾ ഉണങ്ങിപ്പോയി. വതൂയത്തി സുഹഫ്, ഏടുകൾ മടക്കപ്പെട്ടു. ഇങ്ങനെയും ഹദീസിൽ വന്നിട്ടുണ്ട്. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങിപ്പോയി. പറഞ്ഞാൽ എഴുത്തത് കഴിഞ്ഞു, അത് കഴിഞ്ഞു, പേന ഉണങ്ങി, ഏടുകൾ മടക്കപ്പെട്ടു. അള്ളാഹുവിന്റെ കിതാബിൽ അതേ നടക്കുള്ളൂ. നിനക്ക് ഇനി എന്ത് സംഭവിക്കും അറിയില്ല, അതുകൊണ്ട് നീ അധ്വാനിച്ചോളൂ. നാളെ എന്താണ് എനിക്ക് റിസ്ക് കിട്ടുക, അത് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം. അതുപോലെ തന്നെ നീ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് നിനക്കറിയില്ല, പക്ഷെ നിനക്ക് സൂചന ലഭിക്കും. നിന്റെ അമൽ എങ്ങോട്ടാന്ന് നോക്കിയാൽ മതി, ഏത് വാക്കുകളുടെ അമലാണ്. അള്ളാഹു നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നത് ചെയ്താൽ സ്വർഗത്തിലേക്കും ഇന്നത് ചെയ്താൽ നരകത്തിലേക്കും പോകുമെന്ന് അള്ളാഹു ഇരുട്ടിൽ വിട്ടിട്ടില്ല. كما قال سبحانه وتعالى الله سبحانه وتعالى برنده بوله ألم تعلم أن الله يعلم ما في السماء والأرض إن ذلك في كتاب إن ذلك على الله يسير سورة الحج لعلو بدام التايت إذن الله تعالى ألم تعلم ننكري لي أن الله يعلم الله نريم ما في السماء والأرض آغاستم بومي لمولة دندن الله أريم من ننكري لي അലം തഅലം, നീ അറിഞ്ഞിട്ടില്ലേ, അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ് ഇന്ന ദാലിക ഫീ കിതാബ്, തീർച്ചയായും അതൊരു കിതാബിലുണ്ട്, അതെല്ലാം അല്ലാഹു ഒരു കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. ഒറ്റൊരു വീട്ടിലെ നിന്റെ ഒരാളുടെ മാത്രം വരവും ചെലവും എഴുതി വെക്കുക, എത്ര മെനക്കേടുണ്ട് വരവും ചെലവും മാത്രം. പിന്നല്ല നീ പറയുന്ന ഓരോ വാക്കും, നീ ചെയ്തതും നീ കൈപൊക്കിയതും താഴ്ത്തിയതും നീ ഉറങ്ങിയതും എഴുന്നേറ്റതും നീ ദേഷ്യപ്പെട്ടതും ചിരിച്ചതും സങ്കടപ്പെട്ടതും കരഞ്ഞതും സന്തോഷിച്ചതും ആശ്വസിച്ചതും ഒക്കെ എഴുതിയാൽ അങ്ങനെ ഉണ്ടാവും. മുഴുവൻ പടപ്പുകളുടേതും എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും? അള്ളാഹുവിന് അത് എളുപ്പമാണ്, ഒരു പ്രയാസവുമില്ല. വഖാൽ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ മിൻ മുസീബത്തിൻ, ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. ഫിൽ അർദി, ഭൂമിയിലോ, വലാ ഫി അൻഫുസികും, നിങ്ങൾക്കോ, ഇല്ലാ ഫി കിതാബിൻ, ഒരു കിതാബിൽ ഉണ്ടായിട്ടല്ലാതെ. മിൻ ഖബ്ലി അൻ നബ്റഅഹ, അല്ലാഹു അത് വിടുന്നതിന് മുമ്പ്, ഒരു കിതാബിലുണ്ടായിട്ടല്ലാതെ ഭൂമിയിലോ നിങ്ങൾക്ക് തന്നെയോ ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണ്, അല്ലാഹുവിനത് യസീറാണ്. അപ്പൊ ഇതാണ് ഖദറിലുള്ള വിശ്വാസത്തിന്റെ രണ്ട് ദർജകളിൽ, ഒന്നാമത്തെ ദർജയിലെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അല്ലാഹുവിന്റെ ഇൽമും, രണ്ട് അല്ലാഹുവിന്റെ കിതാബത്തും. അവനെല്ലാം അറിഞ്ഞിരിക്കുന്നു, എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. ഷൈഖുൽ ഇസ്ലാം പറയുന്നു, വഹാദ തഖ്ദീറു താബിഉ ലിഇൽമിഹി സുബ്ഹാനഹു വ തആല യകൂനു ഫീ മവാദിഅ ജുംലത വ തഫ്സീല വഖദ് കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂദ് മാ ശാ വ ഇദാ ഖലഖ ജസദൽ ജനീനി ഖബ്ല നഫ്ഖി റൂഹി ഫീഹി ബഅസ ഇലൈഹി മലക ഫയുമറു ബി അർബഅ കലിമാതിൻ ബികസ്ബി റിസ്ഖിഹി വ അജലിഹി വ അമലിഹി വ ശഖിയ്യൻ ഔ സഈദ് വ നഹ്വി ദാലിക ഫഹാദൽ ഖദറു ഖദ് കാന യുൻകിറുഹു ഖുലാതുൽ ഖദരിയ്യത്തി ഖദീമ ومنكره اليوم قليل عندنا ده وهذا التقدير اي تقدير الله ذي كنكاكل التابع لعلمه سبحانه وتعالى അവന്റെ ഇൽമിന്റെ താബി ആയിട്ടുള്ള അഥവാ അവന്റെ ഇൽമിന്റെ അനിവാര്യമായ കാര്യമാണിത്, അവന്റെ ഇൽമിനോട് ചേർന്നു വരുന്ന കാര്യമാണിത്, അല്ലാഹുവിന്റെ അറിവും അവന്റെ കിതാബത്തും. ഈ തഖ്ദീർ, ഈ അല്ലാഹുവിന്റെ ഖദറാക്കൽ, അത് യകൂനു ഫീ മവാദിഅ, ചില സ്ഥലങ്ങളിൽ അത് ജുംലതൻ ആയിരിക്കും. ജുംലതൻ എന്നാൽ മൊത്തത്തിൽ. വ തഫ്സീലൻ, ചില സ്ഥലത്ത് അത് വിശദാംശത്തോടെയായിരിക്കും, വിശദീകരിച്ചായിരിക്കും. ചില സ്ഥലത്ത് അത് മൊത്തത്തിലായിരിക്കും, അള്ളാഹുവിന് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഷെയ്ഖുൽ ഇസ്ലാം അത് പറയുന്നു, ഫഖദ് കതബ, അള്ളാഹു എഴുതിയിട്ടുണ്ട്, ലൗഹുൽ മഹ്ഫൂളി മാഷാ, അവൻ ലൗഹുൽ മഹ്ഫൂദിൽ അവൻ ഉദ്ദേശിച്ചത് എഴുതിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് എഴുതിയത് നമുക്കറിയില്ല. وإذا خلق അതുപോലെ അള്ളാഹു പടച്ചാൽ, ജസദൽ ജനീനി, ഒരു ജനീനിന്റെ ശരീരം, ജനീൻ എന്നാൽ ഗർഭസ്ഥ ശിശുവാണ്, ജനീൻ എന്നാൽ ഗർഭസ്ഥ ശിശുവാണ്. നമ്മൾ ഓരോരുത്തരും ഉമ്മാന്റെ വയസ്സിലായിരിക്കെ ഖബ്ല നഫ്ഖിർ റൂഹി ഫീഹി, അതിലേക്ക് റൂഹ് ഊതുന്നതിന് മുമ്പ്, റൂഹ് ഊതുന്നതിന് മുമ്പ് അള്ളാഹു എഴുതിയിട്ടുണ്ട്. അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ബഅസ ഇലൈഹി മലക, അള്ളാഹു അതിലേക്ക് ഒരു മലക്കിനെ അയച്ചിട്ടുണ്ട്. മലക്ക് ഓരോ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസിൽ കാണാം, അതൊരു നുത്ഫയായിരിക്കെ, ഒരു ബീജം മാത്രമായിരിക്കെ മലക്ക് പറയുക, റബ്ബി നുത്ഫ, ആലക്കയായിത്തീരും പിന്നീട് അത്, അതിൽ രക്തക്കട്ടയായിത്തീരും, അത് അള്ളി പിടിച്ചിരിക്കുന്ന രക്തക്കട്ടയായിത്തീരും. മലക്ക് പറയും, യാ റബ്ബി ആലക, യാ റബ്ബി മുബ്ഗ, പിന്നീട് അത് അതിൽ മാംസം ചേരും, അത് മുബ്ഗയാവും, കടിച്ച മാംസം. മബാഗ എന്ന് പറഞ്ഞാൽ മാംസം ഇങ്ങനെ നമ്മൾ ചവക്കുമല്ലോ, അങ്ങനെ ചവച്ചരച്ചതുപോലെയുള്ള മാംസമായി തീരും. ആ സമയത്തൊക്കെ മലക്ക് പറയും, അറബ്ബി നുഫ, യാ റബ്ബി ആലക, യാ റബ്ബി മുബ്ഗ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനോട് എഴുതാൻ പറയും. ഫയുഅ്മറു, കൽപ്പിക്കപ്പെടും മലക്ക്, ബി അർബഇ കലിമാതിൻ, നാല് കാര്യങ്ങൾ, ബി കത്ബി റിസ്ഖിഹി വഅജലിഹി വഅമലിഹി വശഖീഉ വസഈദ്, ബി കത്ബി എഴുതാൻ, റിസ്ഖിഹി ഈ കുഞ്ഞിന്റെ റിസ്ഖ്, ഇതെത്ര കാലം ഇത് ജീവിക്കുന്ന കാലത്തോളം ഇതിന്റെ റിസ്ഖ് എന്താ? റിസ്ഖ് എന്നാൽ അതിന്റെ ഉപജീവനം, ഭക്ഷണം, സമ്പാദ്യം. അത് തീർന്നാൽ അത് മരിക്കും. അപ്പൊ മരിക്കും വരെയുള്ളത് എന്തായാലും ഉണ്ട്, തീർന്നാൽ മരിക്കും. മരിക്കുന്നത് വരേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, റിസ്ഖ് എഴുതിയിട്ടുണ്ട്. വഅജലിഹി, ആയുസ് എഴുതിയിട്ടുണ്ട്. ആ കാലല്ലാതെ അതിൽ നിന്നൊരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. വഅമലിഹി, അമൽ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ നീ ചെയ്യും എന്ന എഴുതിയിട്ടുണ്ട്, അതേ നീ ചെയ്യുള്ളൂ. നിനക്കറിയുമോ അള്ളാഹു എന്താണ് എഴുതിയതെന്ന്? ഇല്ല. പക്ഷെ നീ എന്ത് ചെയ്യണം എന്നുള്ള എന്നോട് അറിയിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹു എന്തിനു വേണ്ടിയാണോ നിന്നെ പഠിച്ചത് അതിലേക്ക് നിനക്ക് എളുപ്പമാകും വഴി. നിന്നെ സ്വർഗത്തിനു വേണ്ടിയാണോ റബ്ബ് പഠിച്ചത് അതിലേക്കുള്ള വഴി റബ്ബ് നിനക്ക് എളുപ്പമാക്കി തരും. നരകത്തിനു വേണ്ടിയാണോ നിന്നെ റബ്ബ് പഠിച്ചത് സ്വർഗക്കാരുടെ അമൽ ചെയ്യാൻ നിനക്ക് വലിയ പ്രയാസമായിരിക്കും, നരകക്കാരുടെ രൂപത്തിൽ നീങ്ങാൻ നിനക്ക് എളുപ്പമായിരിക്കും. وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى هي ايات النبي صلى الله عليه وسلم ഓതുകണ്ടായി കാര്യം പറഞ്ഞിട്ട് അമ്മാമൻ ആതാ വത്തഖ ആരാണോ നൽകുകയും കൊടുക്കുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ഏറ്റവും നല്ലതിൽ വിശ്വസിക്കുകയും ചെയ്തത് فسنيسره لليسرى നാമവനെ ഏറ്റവും എളുപ്പമായതിലേക്ക് എളുപ്പമാക്കി കൊടുക്കും സ്വർഗത്തിലേക്ക്. അമ്മാമൻ ബഖില വസ്തഗ്ന ആരാണോ പിശുക്ക് നടിച്ചതും വസ്തഗ്ന ഇസ്തിഗ്ന കാണിച്ചതും അഥവാ അള്ളാഹനെ എനിക്ക് ആവശ്യമില്ല എന്നവന് തോന്നി, അവനവന്റെ കാര്യമൊക്കെ അവനവൻ തന്നെ തീരുമാനിക്കും, എല്ലാ സൗകര്യങ്ങളും നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ ഉദ്ദേശിച്ചതേ നടക്കുള്ളൂ, നമ്മൾ പ്രവചിക്കുന്നതേ സംഭവിക്കുള്ളൂ എന്നൊക്കെ ആളുകൾ വിചാരിക്കും. വഖദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ നിഷേധിക്കുകയും ചെയ്തു. അവനേറ്റവും പ്രയാസമുള്ളതിലേക്ക് നാം വഴി എളുപ്പമാക്കി കൊടുക്കും, നരകത്തിലേക്കുള്ള വഴിയായിരിക്കും അവന് എളുപ്പമായിരിക്കും. വശഖിയൻ ഔ സഈദ്, അതുപോലെ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്നും രേഖപ്പെടുത്തപ്പെടും. ഷഖി എന്നാൽ ദൗർഭാഗ്യവാൻ, സഈദ് എന്നാൽ സൗഭാഗ്യവാൻ. എന്താണ് സആദ? ഈമാനാണ് സആദ. സൗഭാഗ്യം എന്നാൽ നീ സ്വർഗത്തിലേക്കുള്ള അമലിന്റെ ആളാവുക എന്നതാണ്. ഷഖി എന്നാൽ നീ നരകത്തിലേക്കുള്ള അമലിന്റെ ആളാവുക എന്നതാണ്, അഥവാ ദൗർഭാഗ്യമാണ്. വനഹ്വി ദാലിക്, അതുപോലുള്ളതും, അതുപോലെ ആണോ പെണ്ണാണോ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല ജുംലതൻ വതഫ്സീല, മൊത്തത്തിലും വിശദാംശങ്ങളോടെയും രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു ഉദ്ദേശിച്ചത് എഴുതിയിരിക്കുന്നു. അതുപോലെ ഒരു ഗർഭസ്ഥ ശിശുവിനെ അതിന്റെ റൂഹ് ഊതുന്നതിന് മുമ്പായി അള്ളാഹു അതിലേക്ക് മലക്കിനെ അയക്കുകയും എന്നിട്ട് അതിന്റെ ആയുസ്സും അതിന്റെ റിസ്ക് അഥവാ ഉപജീവനവും അതിന്റെ അമൽ അഥവാ പ്രവർത്തികളും അത് സൗഭാഗ്യമാനാണോ ദൗർഭാഗ്യമാനാണോ എന്നതും വനഹ്വിദാലിക്ക് അതുപോലുള്ളതും രേഖപ്പെടുത്തും. അതിൽ പെട്ടതാണ് ആണാണോ പെണ്ണാണോ എന്നതും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ അയച്ച് രേഖപ്പെടുത്തും. സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിലുള്ള സുദീർഘമായ ആയത്തുകൾ നിങ്ങൾ നന്നായി ഉറ്റാലോചിച്ചുകൊണ്ട് അതിന്റെ തഫ്സീർ മനസ്സിലാക്കിക്കൊണ്ട് ഓതി നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അതിമഹത്തായ പടപ്പിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇതിനെല്ലാം സൂചനയുണ്ട്. അവന്റെ ഖുർആൻ അത് ഹുദയാണ്, സന്മാർഗമാണ്. അതിലാണ് എല്ലാ ഇൽമും അതിൽ ചുരുക്കിവരിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ കിതാബിൽ. ഇതെല്ലാം അതിന്റെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും മാത്രമാണ്. ഖുർആനാണ് ഇൽമിന്റെ അസൽ. എന്നിട്ട് ഷൈഖുൽ ഇസ്ലാം പറയുന്നു, വഹാദ ഫഹാദൽ ഖദറു, ഈ ഒരു ഭാഗം, ഖദ് കാന യുൻകിറുഹു ഗുലാതുൽ ഖദരിയതി ഖദീമൻ, ഈ ഖദറിന്റെ ഈ ഭാഗത്തെ, ഖദ് കാന യുൻകിറുഹു, ഇതിനെ നിഷേധിച്ചിരുന്നു, ഗുലാതുൽ ഖദരിയതി, ഖദരിയതിനെ, അഥവാ ഖദരിയത്ത് എന്നാൽ പഴയകാലത്തെ ഉള്ള ഒരു പഴച്ച കക്ഷിയാണ് ഖദരിയത്ത് എന്ന് പറഞ്ഞാൽ. ഖദറിനെ അംഗീകരിക്കുന്നവർ എന്നല്ല അതിന്റെ അർത്ഥം, ഖദറിനെ നിഷേധിക്കുന്നവരെന്നാണ്. അവരിലെ ഗുലാത്ത് എന്നാൽ അതിലെ അവരിലെ ഗുലുവിന്റെ ആളുകൾ, അതിലെ അങ്ങനത്തെ അതിരുവിട്ടണിയും. ഏത് പഴച്ച വിഭാഗത്തിലും കുറച്ച് മിതവാദികളും അങ്ങനത്തെ അതിരുവിട്ട ആളുകളുണ്ടാവും. അവരിലെ ഗുലാത്ത്, ഖദരിയത്തിലെ ഗുലാത്ത് ഇതിനെ നിഷേധിച്ചിരുന്നു ഖദീമൻ, പണ്ട്. വമുൻകിറുഹുൽ യൗമ ഖലീൽ, എന്നാൽ ഇന്ന് ഇതിനെ നിഷേധിക്കുന്നവർ കുറവാണ്. ഏതിനെ നിഷേധിക്കുന്നവർ? ഖദറിനെ നിഷേധിക്കുന്നവർ എന്നല്ല, ഖദറിലെ ഈ ഒന്നാമത്തെ ദറത്തെ, അഥവാ അള്ളാഹു നേരത്തെ എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നും അവൻ നേരത്തെ എല്ലാം എഴുതി വച്ചിട്ടുണ്ടെന്നും അതിനെ തന്നെ നിഷേധിച്ചിരുന്നു ഖദരിയാക്കളിലെ കടുകടുത്ത വിഭാഗം പണ്ട്. എന്നാൽ ഇന്ന് അതിനെ നിഷേധിക്കുന്നവർ കുറവാണ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ ദറജ വരാനുണ്ട് ഖദറിന്റെ. അതെന്താണ്? അള്ളാഹു എല്ലാം ഉദ്ദേശിക്കുകയും ഈ ലോകത്തെന്ത് നടക്കും അതൊക്കെ അവൻ ഉദ്ദേശിച്ചിരിക്കുന്നു നടക്കണമെന്ന്. അതുപോലെ അവൻ അതിനെ പടക്കുകയും ചെയ്തിരിക്കുന്നു. അവന്റെ സൃഷ്ടികളാണ് നമ്മളും നമ്മുടെ പ്രവർത്തികളും. നമ്മുടെ പ്രവർത്തികളും അള്ളാഹുവിന്റെ പടപ്പാണ്. നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ പടപ്പല്ല. നമ്മൾ ഖാലിഖുകളാണോ? നമ്മൾ മഖ്ലൂഖുകളാണ്. മറിച്ച് നമ്മൾ ഫാഇലുകളാണ്, ആ പ്രവർത്തി ചെയ്യുന്നവരാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അള്ളാഹു പടച്ചിരിക്കുന്നു. അതാണ് മശീഅത്തും ഖൽഖും. അതാണ് ഖദറിന്റെ രണ്ടാമത്തെ ദർജയിലെ രണ്ട് മർത്തവകൾ. അതിനെയാണ് ബാക്കിയുള്ള ഖദരിയാക്കൾ നിഷേധിക്കുന്നത്. എന്നാൽ അല്ല നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അല്ല നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്നതിനെ എല്ലാ ഖദരിയാക്കളും നിഷേധിച്ചിട്ടില്ല. ഖദരിയാക്കളിലെ വീര്യം കൂടിയ വിഭാഗമാണ് പണ്ട് നിഷേധിച്ചിട്ടുള്ളത്. ഇന്ന് അതിനെ നിഷേധിക്കുന്നവർ കുറവാണ്. കാരണം അത് നിഷേധിക്കണമെങ്കിൽ അള്ളാഹുക്കൊന്നും അറിയില്ലെന്ന് പറയണം, അള്ളാഹു ഒന്ന് എഴുതി വെച്ചിട്ടില്ല എന്ന് പറയണം. അത് അങ്ങേയറ്റത്തെ കുഫറാണ്. കുഫറെല്ലാം ഒരുപോലെ അല്ലല്ലോ, ചിലത് കട്ടികൂടിയ കുഫറായിരിക്കും. ഒരുവൻ അള്ളാഹുവിനെ പങ്കു ചേർക്കുകയും വേറൊരാള് ഞാൻ തന്നെയാണ് അള്ളാഹിന്റെ ശരീക്കെന്ന് പറയുകയും ചെയ്യുന്നു, രണ്ടും ഒരുപോലെ അല്ലല്ലോ. ഫിറാവുനും ഒരു സാദാ മുശ്രിക്കും ഒരുപോലെയല്ല. ഫിറാവുനും ഒരു സാധാരണ മുശ്രിക്കും ഒരുപോലെയല്ല. ഒന്ന് മറ്റേതിനേക്കാൾ കടുപ്പം കൂടിയതാണ്. ഒരുത്തനുള്ളതിനേക്കാളും വലിയ ശിക്ഷയാണ് പരലോകത്ത് മറ്റവനുണ്ടാവുക. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്ന ഈ ഖദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ രണ്ട് മർത്തബകൾ അടങ്ങുന്ന ഒന്നാമത്തെ ദറജ. രണ്ടാമത്തെ ദറജ അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഖദറിനെ കുറിച്ച് ഇബ്നു ഖയ്യിമിന്റെ നല്ല ചില വാക്കുകൾ എന്ന് വായിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ഇൻഷാല്ലാ നമുക്കത് അടുത്ത ആഴ്ച രണ്ടാമത്തെ ദറജയും ബാക്കിയുള്ള കാര്യങ്ങളും വായിക്കാം. അല്ലാഹു വയ്യാക്കും. الله تعالى اعلم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.